الحمد لله نحمده ونستعينه ونستغفره ونستهديه له بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر كبيرا الله أكبر كبيرا والحمد لله كثيرا سبحان الله بكرة وأصيلا تقبل الله منا ومنكم സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ, വളരെ സമാധാനം നിറഞ്ഞ മനസ്സുമായി സന്തോഷമുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് എല്ലാറ്റിലും ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും സ്നേഹമുള്ള, നമുക്ക് ഏറ്റവും കടപ്പാടുള്ള സർവാധികാരിയായ അല്ലാഹു, ആ അല്ലാഹുവിന്റെ തൃപ്തി നേടുന്ന കാര്യത്തിൽ കഴിഞ്ഞ മാസത്തെ രാപ്പകലുകൾ പരമാവധി വിനിയോഗിച്ചു എന്നുള്ള സംതൃപ്തിയോടെ ഒരുപാട് ഇബാദത്തുകൾ നാം നിർവഹിക്കുന്നുണ്ടെങ്കിലും നോമ്പ് നിർവഹിച്ചതിനു ശേഷമാണ് അത് മുറിക്കുന്ന സമയത്ത് വസബത്തൽ അജുർ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ എന്റെ പ്രതിഫലം ഉറപ്പായി എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നിസ്കരിക്കുമ്പോൾ പ്രതിഫലം ഉറപ്പായി എന്ന് പറയാൻ നിവൃത്തിയില്ല, ചിലപ്പോൾ നമ്മൾ ആള് കാണാൻ വേണ്ടി നിസ്കരിക്കുകയായിരിക്കും. അതേപോലെ തന്നെയാണ് മറ്റ് ഇബാദത്തുകൾ, സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും ഒക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും ചെയ്യാമല്ലോ. എന്നാൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നോമ്പ് നോൽക്കേണ്ടതില്ല, നമ്മുടെ നോമ്പ് ജനങ്ങൾക്ക് കാണാനും കഴിയില്ല. എന്നിട്ടും ഒരാൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചു മാത്രമാണ്. അതുകൊണ്ടാണ് അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, അന അജ്സീബി, ഞാൻ അതിന് പ്രതിഫലം നൽകും എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. റമദാനിലെ ഓരോ സായാഹ്നത്തിലും നോമ്പ് മുറിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വിഭാഗം ആളുകൾക്ക് നരകമോചനം പ്രഖ്യാപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലില്ലാഹി റുതഖാഉ മിനന്നാർ, അല്ലാഹുവിന് നരകത്തിൽ നിന്ന് മോചനം നൽകാനായി ചിലരുണ്ട്. അങ്ങനെ ഓരോ വൈകുന്നേരവും അല്ലാഹു ഓരോ വിഭാഗത്തിന് നരകമോചനം പ്രഖ്യാപിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തിലെ ആ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടവരായി തീരാനുള്ള മഹാഭാഗ്യം നാം ഓരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പാപമോചനത്തിന്റെയും നരകമോചനത്തിന്റെയും റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യം, അത് നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് നേടണമെങ്കിൽ കലർപ്പില്ലാത്ത മനസ്സുമായി അല്ലാഹുവിലേക്ക് ചെല്ലണം. വലാ തുഹ്സിനി യൗമ യുബഅസൂൻ, അല്ലാഹുവേ എന്നെ നീ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒരിക്കലും അപമാനിക്കരുത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആർക്കാണ് അപമാനം? ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, അല്ലാഹുവിന്റെ അരികിലേക്ക് കറയില്ലാത്ത മനസ്സുമായി ചെന്നവരൊഴികെ, പാപക്കറയില്ലാത്ത, അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, നിഫാഖ് കാപട്യമില്ലാത്ത, ഏറ്റവും നല്ല പരിശുദ്ധമായ മനസ്സ്, ആരോടും വെറുപ്പോ മറ്റൊരാളെ ചതിക്കണമെന്ന ചിന്തയോ അഹന്തയോ അസൂയയോ ഒന്നുമില്ലാത്ത, കുടിപ്പകയോ ഏതെങ്കിലും തരത്തിലുള്ള പിണക്കങ്ങളോ യാതൊരു കുടുസതയുമില്ലാത്ത തെളിഞ്ഞ മനസ്സ് ഒരു മുഅ്മിനിന് അവന്റെ ആത്മാവായി അല്ലാഹു സുബ്ഹാനഹു വതആല നിർണയിച്ചിട്ടുള്ളത് ശുദ്ധമായ മനസ്സാണ്. അതുകൊണ്ടുതന്നെ ഒരു യഥാർത്ഥ സത്യവിശ്വാസി ഒരിക്കലും നാട്ടിൽ അസ്വസ്ഥതകൾ വിതയ്ക്കുന്നവനാവുകയില്ല. അവൻ നാശം വിതയ്ക്കുന്നവനും പിണങ്ങുന്നവനും കലഹമുണ്ടാക്കുന്നവനും
അതേപോലെ തന്നെ ഷൈത്താന്റെ കോപാകുല സ്വഭാവവുമായി നടക്കുന്നവനും ക്വട്ടേഷൻ ടീമിൽപ്പെട്ടവനും തീവ്രവാദിയും തെമ്മാടിയും ഇതെല്ലാം മനസ്സിന്റെ ദൂഷ്യങ്ങളുടെ അടയാളമാണ്. ഒരിക്കലും ഒരു മുഅ്മിനിന്റെ മനസ്സ് ഇപ്രകാരം കുടിലമാവുകയില്ല. കുടിലമായ മനസ്സുള്ളവർ ഒരിക്കലും മുഅ്മിനാവുകയുമില്ല. അതുകൊണ്ടുതന്നെ തെളിഞ്ഞ മനസ്സ് സലീമായ എല്ലാ അഴുക്കുകളിൽ നിന്നും എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും എല്ലാത്തരം ദുഷ്ചിന്തകളിൽ നിന്നും സുരക്ഷിതമായ മനസ്സുമായി അള്ളാഹുവിലേക്ക് ചെല്ലാത്തവർക്ക് അപമാനമാണ്. അവരുടെ മുഖം മുഴുവൻ ഇരുട്ടുകൾ പൊതിഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ തലക്കുമീതെ സൂര്യൻ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഭയന്നുകൊള്ളണം. വഖ്ഷൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ പേടിച്ചുകൊള്ളണം. ലാ യജ്സി വാലിദുൻ അം വലദി, ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് തന്റെ മകനോ മകൾക്കോ ഒട്ടും പ്രയോജനം ചെയ്യാത്ത ദിവസമാണ്. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദി, ഒരു മകനോ മകളോ തന്റെ മാതാവിനോ പിതാവിനോ ഒരു ഗുണവും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന സന്ദർഭമാണ്. ശൈഅൻ, ഒട്ടും ആരും മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുന്നില്ല. ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ ഈ വാഗ്ദാനം സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവിന്റെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകനായ ഇബ്ലീസും അവന്റെ കൂട്ടാളികളും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. സൂറത്തുൽ ഖുമാനിൽ നമുക്ക് മനഃപ്പാഠമുള്ള ഒരു ആയത്താണ്. അതുകൊണ്ടുതന്നെ നാളെ നാം തനിച്ച് നഫ്സി നഫ്സി നഫ്സിയ, നാളെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ധരിക്കാൻ വസ്ത്രങ്ങൾ ഉണ്ടാവുകയില്ല. അതേപോലെ നമ്മെ സന്തോഷിപ്പിക്കാൻ പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ടാവുകയില്ല. എല്ലാവരും തനിച്ചാണ്, എല്ലാവരും ഒരുമിച്ചാണെങ്കിലും തനിച്ചാണ് എന്ന തിരിച്ചറിവോടെ എന്റെ വിചാരണ എപ്രകാരമായിരിക്കും, എന്റെ കർമ്മരേഖകൾ ഏതു വിധത്തിലുള്ളതായിരിക്കും, എന്റെ ഭാവി നിർണയിക്കപ്പെടുന്നത് സ്വർഗത്തിലേക്കായിരിക്കുമോ നരകത്തിലേക്കായിരിക്കുമോ എന്ന് ഭയപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഇതേപോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. കാലാവസ്ഥ ഇപ്രകാരമായിക്കൊള്ളണം എന്നില്ല, മാനസികാവസ്ഥയും ഇപ്രകാരമായിക്കൊള്ളണം എന്നില്ല. ഭയവിഹ്വലതയും വെപ്രാളവും അസ്വസ്ഥതയും നെടുനിശ്വാസങ്ങളും ബേജാറും കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്ന സാഹചര്യവും ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലേക്കെത്തുന്ന അങ്ങേയറ്റത്തെ ഭയവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന എത്രയെത്രയോ കാലങ്ങളോളം യുഗങ്ങളോളം അള്ളാഹുവിന്റെ വിചാരണ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ട്. അതേക്കുറിച്ച് നമ്മളൊന്ന് ആദ്യമായി ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ ഹൃദയവിശുദ്ധിയുള്ളവർ, കളർപ്പില്ലാത്ത ജീവിതമാണ് റമദാൻ നമുക്ക് നൽകിയത്. പാപങ്ങൾ ചിന്തിക്കാൻ പോലും നമുക്ക് സമയമുണ്ടായിരുന്നില്ല. നേരം പുലരുന്നതിന് മുമ്പ് സഹറിന്റെ സമയത്തിൽ തന്നെ എഴുന്നേൽക്കുകയും അള്ളാഹുവെ വിളിക്കുകയും അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ എല്ലാ ദിവസവും ഉണർന്നിരിക്കുകയും അള്ളാഹുവെ എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് മറ്റൊന്നും ചിന്തിക്കാതെ അവനോട് നമ്മൾ പ്രാർത്ഥിച്ചു, അവനോട് നമ്മൾ നമ്മുടെ ആഖിറത്തിന്റെയും ദുനിയാവിന്റെയും കാര്യങ്ങൾ യാചിച്ചു. അള്ളാഹുവെ, നരകമോചനം തരണമേ, പാപമോചനം നൽകണമേ, കബറിന്റെ ഒരിക്കലും തടുക്കാനാകാത്ത ശിക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നും നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അള്ളാഹുവുമായി സംസാരിച്ചു, അള്ളാഹുവോട് നമ്മൾ ചോദിച്ചു. അള്ളാഹു ഏറ്റവും കൂടുതലായി നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് എന്നിട്ടോ നമ്മൾ ഒന്നാമത്തെ സുബഹിന്റെ ജമാഅത്ത് നമുക്കൊരു ദിവസവും പാഴായില്ല. സുബഹിന്റെ ജമാഅത്തുകളിൽ തുടർന്നുള്ള ദിക്കറുകളിൽ അതുപോലെ അദ്കാറു സബാഹ് നമ്മൾ വിട്ടുപോയില്ല. പള്ളിയിൽ നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചു. വീണ്ടും നമ്മൾ വിശ്രമിച്ചുവെങ്കിലും വീണ്ടും നമ്മൾ പള്ളിയിലേക്ക് തന്നെ വരുന്നു. ഒരു ജമാഅത്തും മുടങ്ങിപ്പോകുന്നില്ല. 30 ദിവസത്തെ 5 ജമാഅത്തുകളും കിട്ടിയവരാണ് എല്ലാ ഓരോരുത്തരും. നിങ്ങൾക്കറിയാമോ, 40 ദിവസത്തെ 5 ജമാഅത്തുകളും വിട്ടുപോകാതെ എല്ലാ ജമാഅത്തിലും ഇമാമിന്റെ ഒന്നാമത്തെ തക്ബീറോടുകൂടി നമസ്കരിക്കാൻ കഴിയുന്നവർക്ക് ലഹു ബറാത്താനി, 2 നിരവധി സുരക്ഷകൾ, 2 ശുദ്ധീകരണങ്ങൾ അവർക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഒന്നാമതായി ബറാത്തു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള ശുദ്ധീകരണമാണ്, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. രണ്ടാമതായി ബറാത്തു മിനന്നിഫാഖ്, നിഫാഖിൽ നിന്നുള്ള മോചനമാണ്. ഈ 30 ദിവസത്തെ ഒറ്റ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിട്ടില്ലാത്തവർക്ക് ഇനിയുള്ള 10 ദിവസങ്ങളിലെ ജമാഅത്തുകൾ കൂടി നഷ്ടപ്പെടാതെ കിട്ടിയാൽ ഓരോ 40 ജമാഅത്തുകൾ കഴിയുമ്പോഴും പ്രത്യേകമായ നരക സംരക്ഷണവും അതേപോലെ നിഫാഖും കാപട്യവും ഹൃദയത്തിൽ കടന്നു വരുന്നതിൽ നിന്നുള്ള സംരക്ഷണവും നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ലക്ഷ്യം നമ്മുടെ ഹൃദയം ഇപ്രകാരം ശുദ്ധമാകണം. ഖദ് അഫ്ലഹ മൻ തസക്ക, ശുദ്ധി നേടിയവൻ വിജയിച്ചു. ആരാണ് വിജയിച്ചത്? ആരാണ് സ്വർഗത്തിലെത്തിയത്? ഇവിടെ വലിയ സമ്പാദ്യങ്ങളോ വലിയ കൊട്ടാരങ്ങളോ സ്വന്തമാക്കിയവനല്ല, ഉന്നതമായ വാഹനങ്ങൾ കയ്യിലുള്ളവനല്ല, ഒരുപാട് വലിയ കുടുംബ പിൻബലങ്ങൾ ഉള്ളവനല്ല, അധികാരങ്ങളിൽ എത്തിപ്പെട്ടവനല്ല. ആരാണ് വിജയിച്ചവൻ? യാതൊരു സംശയവുമില്ല, ഹൃദയത്തെ ശുദ്ധീകരിച്ചവൻ. വിനയമുള്ള ഹൃദയം, അഹങ്കാരമില്ലാത്ത ഹൃദയം, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്ന ഹൃദയം. എന്തിനേറെ ജീവജാലങ്ങളോട് പോലും, അല്ലെ, ഒരു നായ്ക്ക് വെള്ളം കൊടുത്താൽ പോലും വ്യഭിചാരം പോലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ തക്കവണ്ണം ഉന്നതമായ പ്രവൃത്തിയാണത്, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമാണത്. ഒരു പൂച്ചയാണ് നിങ്ങൾ കെട്ടിയിരുന്നത് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നതെങ്കിൽ നരകത്തിൽ പോകാനുള്ള കുറ്റമാണത്. അപ്പോൾ ഒരു പൂച്ചയെ കെട്ടിടാൻ പോലും തയ്യാറാകാതെ, ഒരു നായ്ക്ക് പോലും വെള്ളം കൊടുക്കാൻ താൽപര്യം കാണിക്കുന്ന എല്ലാ പച്ചക്കരളുള്ള ജീവിക്കും നാം നന്മ ചെയ്താൽ അതിനെല്ലാം സ്വർഗത്തിൽ പദവികൾ ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. പരിചയമുള്ളവനോടും പരിചയമില്ലാത്തവനോടും നല്ല രീതിയിൽ പെരുമാറും. കുടുംബാപിയായ ഒരുത്തനും മരണത്തോട് മല്ലടിക്കുന്ന സാഹചര്യം കണ്ടാൽ അവന് പോലും വെള്ളം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദീൻ, അതാണ് ഹൃദയത്തിന്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സഹനമാണ്. ഇങ്ങോട്ട് ആരെങ്കിലും വിദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അങ്ങോട്ട് ഇരട്ടിയായ വിദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോടും നിങ്ങൾ അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറണം, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം എന്ന് പഠിപ്പിക്കുന്നിടത്ത് എവിടെയാണ് ഭീകരത ഉണ്ടാവുക, എവിടെയാണ് തീവ്രചിന്തകൾ ഉണ്ടാവുക? അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഇസ്ലാമില്ലെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹം നേരിട്ട് തർബിയത്ത് ചെയ്ത് വളർത്തിയെടുത്ത സലഫ്, അതായത് പൂർവികർ, അഹ്ലു സലഫ് എന്ന് പറഞ്ഞാൽ പൂർവികരാണ്. ഏറ്റവും ഉന്നത വ്യക്തിത്വങ്ങളായ, ഈ ലോകത്തെ ഏറ്റവും നല്ലവരായ, ഏറ്റവും മഹിത സ്വഭാവമുള്ള, അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെടുന്ന, എല്ലായിടത്തും നീതി മാത്രം വെച്ച് പുലർത്തിയ, കുടുംബങ്ങളിൽ പരസ്പരം കടമകൾ നിറവേറ്റിയിട്ടുള്ള, കച്ചവടങ്ങളിൽ കരിഞ്ചന്തയോ പൂഴ്ത്തിവെപ്പോ നടത്തിയിട്ടില്ലാത്ത, ഒരിക്കലും കള്ളം പറയാത്ത, ഏഷണിയോ പരദൂഷണമോ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്ത ലോകത്തെ ഏറ്റവും വിശുദ്ധമായ തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് സ്പർശിക്കുകയും തലോടുകയും ഉപദേശങ്ങൾ കൊടുക്കുകയും ആവശ്യത്തിന് ശാസിക്കുകയും ചെയ്തുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സ്വഹാബികൾ, അവരാണ് അസ്സലഫ്, അവരാണ് അൽ അസർ. അവരോട് ചേർത്തുകൊണ്ടാണ് നമ്മൾ നമ്മെ സലഫിയത്ത്, അസരിയത്ത് എന്നിങ്ങനെ പരിചയപ്പെടുത്തുന്നതും. അസരിയത്ത് എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാട് പിന്തുടരുന്നവനാരോ അവനാണ്. സലഫിയത്ത് എന്നാൽ സ്വഹാബത്തിന്റെയും താബിഈന്റെയും മാതൃക പിൻപറ്റുന്നവനാരോ അവനാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് വളർത്തിയെടുത്ത ഉത്തമ സ്വഭാവത്തിന്റെ, റളിയല്ലാഹു അൻഹും വറളു അൻഹും, അവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടു, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെട്ടു, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത. നമുക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവോടാണ്. അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ അപ്പുറത്ത് ലോകത്ത് ഒരാളോടും നമുക്ക് ഇഷ്ടമില്ല. അല്ലാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യം ലോകത്ത് ആരെ തൃപ്തിപ്പെടുത്താനും, അത് സ്വന്തം പിതാവാണെങ്കിലും ശരി, മാതാവാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, മാതാപിതാക്കളാണെങ്കിലും ശരി, ഭരണാധികാരികളാണെങ്കിലും അനുയായികളാണെങ്കിലും ശരി, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യാൻ കഴിയാതിരുന്നാൽ അതാണ് പരിശുദ്ധമായ മനസ്സ്. പകയും കൂടി വേണ്ടാത്ത ചിന്തകളും തിന്മകളും ഇല്ലാത്ത മനസ്സ്. അത്തരമൊരു മനസ്സിൽ നിന്നു മാത്രമാണ് നല്ല പ്രവർത്തനങ്ങൾ, നല്ല സ്വഭാവം, സത്യസന്ധത, നീതി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉത്തമ ഗുണങ്ങൾ, സ്നേഹസമ്പന്നത ഉണ്ടാവുക അവരിൽ നിന്നാണ്, കൃപയും ദയാവായ്പും അവരിൽ നിന്നാണ് ഉണ്ടാവുക, അവരാണ് കാരുണ്യമുള്ളവരായി തീരുക. അത് അഫ്ലഹമൻ തസക്കാ, ശുദ്ധീകരിച്ചവൻ വിജയം നേടി. എന്നിട്ടോ അത് അഫ്ലഹമൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ല, റബ്ബിന്റെ നാമം അവൻ സ്മരിക്കുകയും അവൻ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. നോമ്പിലൂടെ, നോമ്പിൽ വ്യത്യസ്തമായ ഇബാദത്തിലൂടെ ഖുർആൻ പാരായണം, പള്ളികളിൽ സമയം ചെലവഴിക്കൽ, ദിക്റുകൾ, സദഖകൾ, അങ്ങനെ ഖിയാം, നമസ്കാരങ്ങൾ, സുന്നത്തുകൾ ഇതെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടും കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്തു നാം ഓരോരുത്തരും നമ്മെ പരമാവധി ശുദ്ധീകരിക്കാൻ ശ്രമിച്ചു. ഖദ് അഫ്ലഹമൻ തസക്കാ, ശുദ്ധീകരിച്ചവൻ വിജയിച്ചു. അത് കഴിഞ്ഞ് വദക്കറ സ്മ റബ്ബി, നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ പടക്കങ്ങളെല്ലാം, അതേപോലെ തന്നെ വലിയ കതിനാവിടികളെല്ലാം, അതേപോലെ തന്നെ നിരന്ന് നിൽക്കുന്ന ആനകളെല്ലാം, അതേപ്രകാരം തന്നെ ചെണ്ടമേളങ്ങളോ മറ്റേതെങ്കിലും തോതിവാസങ്ങളോ അല്ലെങ്കിൽ ലഹരിപൂരങ്ങളോ ഡാൻസും പാട്ടും കൂത്താട്ടവും, ഇതല്ല ശുദ്ധമുള്ള മനസ്സിന്റെ ഇബാദത്തും അവന്റെ ആഘോഷവും പരിശുദ്ധമായതായിരിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അതുകൊണ്ട് തന്നെ ലോകത്ത് എല്ലാവരുടെയും ഇഷ്ടം നേടുക എന്നതിനേക്കാൾ പ്രധാനം ആൾബലമുള്ളവന്റെ സ്നേഹം നേടുക എന്നതിനേക്കാൾ പ്രധാനം അല്ലാഹുവിന്റെ ഇഷ്ടം നേടുക എന്നതാണ്. അല്ലാഹുവിനെ നാം മറക്കരുത്. അല്ലാഹുവിനെ മറന്നാൽ അവൻ നമ്മെ മറക്കും. വലാ തകൂനു കല്ലദീന നസുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ മറന്നവരെ പോലെയാകരുത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ നാം മറന്നാൽ അവന്റെ കൽപ്പനകൾ നടപ്പാക്കണം എന്നതിനെ മറന്നുപോയാൽ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ തടി തന്നെയാണ് മറന്നത്. അതായത് അല്ലാഹുവിനെ മറന്നു ജീവിക്കുക വഴി നമുക്ക് ഹറാമിലേക്ക് പോകേണ്ടി വരും. ഡാൻസും പാട്ടും കൂത്താട്ടവും പടക്കവും തോന്നിവാസങ്ങളും മ്യൂസിക്കും അങ്ങനെ ഇസ്ലാം വിരുദ്ധമാക്കി പിന്നെ തിന്മയുടെ അടയാളങ്ങളായി പഠിപ്പിച്ചിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നരകത്തിലേക്ക് സഞ്ചരിക്കുന്നവരുടെ അതേ സംസ്കാരവുമായി മുന്നോട്ടു പോകുന്ന അധപ്പതനമുണ്ടാകും. അവരെക്കുറിച്ച് അധർമ്മികളെന്ന് ഖുർആൻ വിശേഷിപ്പിക്കുകയും ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തക്ബീറാണ് വാഴ്ത്തുന്നത്. അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാമിന് നൽകി, അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്വഭാവം നൽകി, അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ല സംസ്കാരം നൽകി, അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും മികച്ച ദീനിനെ നൽകി. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിന്റെ ആത്മാവ് അർഹതയുള്ളവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും സമീപസ്ഥമായിട്ടുള്ളവൻ അള്ളാഹുവാണ്, എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. നമുക്ക് മഴ ചൊരിയുന്നതും ആ മഴ മുഖേന കണികളും ധാന്യങ്ങളും ഉൽപ്പാദിപ്പിച്ചു തരുന്നവനും അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ്. നമുക്ക് സന്തോഷം തരുന്നവൻ, നമുക്ക് ആരോഗ്യം തരുന്നവൻ, എല്ലാറ്റിലും അപ്പുറത്ത് നമുക്കായി സ്വർഗം പടച്ചവൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട മാർഗങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു തന്നവൻ, നമ്മോടുള്ള സ്നേഹം കൊണ്ട് അനേകം റസൂലുമാരെയും ആ റസൂലുമാർക്ക് കിതാബുകളും അവതരിപ്പിച്ചിട്ടുള്ളവൻ, ആ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഏറ്റവും വലുത്. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അർഹതയുള്ളവനെ മാത്രം ആരാധിക്കണം. ഇന്ന് ലോക ജനത പലരെയും ആരാധിക്കാറുണ്ട്, കേവലം കല്ലുകളെയും പ്രതിഷ്ഠകളെയും, അതേപോലെ തന്നെ മക്ബറുകളിൽ മരമാടപ്പെട്ട മയ്യത്തുകളെയും, അങ്ങനെ പലതിനെയും 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 ആളുകൾ ആരാധിക്കുന്നു. മലക്കുകളെ ആരാധിക്കുന്നവർ, ജിന്നുകളെ ആരാധിക്കുന്നവർ, അമ്പിയാക്കളെ ആരാധിക്കുന്നവർ, സച്ചരിതരായ സ്വാലിഹുകളെ ആരാധിക്കുന്നവർ, ഊരും പേരും തിരിയാത്തവരെ വരെ ആരാധിക്കുന്നവർ നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ ആരാധിക്കപ്പെടുന്നവർക്ക് അതിന് അർഹതയുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ? യാ യുഹന്നാ സൂബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ തന്നെ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഞാൻ ആരെയാണോ ആരാധിക്കുന്നത് അവൻ എന്റെ സൃഷ്ടാവാണ് എന്ന് ഉറപ്പു വരുത്തണം. വല്ലദീന മിൻ ഖബലിക്കും, അവനാണ് നിങ്ങളുടെ പൂർവികരെ സൃഷ്ടിച്ചത്. എന്റെ മാതാപിതാക്കളെയും അവരുടെ മാതാപിതാക്കളെയും ആദം വരെയുള്ള ലോക മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ മാത്രമാകുന്നു. അതുകൊണ്ട് അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനയുടെ ആത്മാവ് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അള്ളാഹുവേ എന്നല്ലാതെ, റഹ്മാനേ റഹീമേ എന്നല്ലാതെ, യാ ഹയ്യു യാ ഖയ്യൂം, അങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങളല്ലാതെ ഒരിക്കലും ഒരു സൃഷ്ടിയെയും നാം ആ നിലവാരത്തിൽ അഭൗതികമായ സ്നേഹം പ്രതീക്ഷ പിന്നെ സ്നേഹം പകവെച്ചു കൊടുത്തുകൊണ്ട്, അഭൗതികമായി പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട്, അഭൗതികമായി ഭയന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നവൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കല്ലാതെ ഒരു ദർഗയിലേക്ക് നമ്മൾ മടങ്ങുകയില്ല, ഒരു മക്ബറയിലേക്ക് നമ്മൾ മടങ്ങുകയില്ല, ഒരു വ്യക്തിയിലേക്ക് നമ്മൾ മടങ്ങുകയില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമുക്ക് സർവ്വസന്നാഹങ്ങളും നൽകിയ, സർവ പിന്നെ അനുഗ്രഹങ്ങളും നൽകിയ, ധന്യത നൽകിയ, എല്ലാറ്റിലും ഉപരി സർവോപരി ഇസ്ലാമിന് നൽകിയ, സ്വർഗം നമുക്കായി സൃഷ്ടിച്ചു വെച്ച അള്ളാഹുവിന് സ്തുതി. അങ്ങനെ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം, വമ്പിച്ച ഒരു ദിവസത്തിന്റെ ശിക്ഷയും ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചാൽ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സൃഷ്ടികളെ ആരാധിക്കാൻ ഞാൻ തയ്യാറല്ല. ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ പ്രകോപിപ്പിച്ചാലും എന്റെ ആരാധനകൾ അത് മുഴുവൻ നേർച്ചയാണെങ്കിലും ഇസ്തിഗാസയാണെങ്കിലും ഇസ്തിആനത്താണെങ്കിലും ഇസ്തിആദത്താണെങ്കിലും അഥവാ സഹായതേട്ടമാണെങ്കിലും മഴ ചോദിക്കലാണെങ്കിലും രക്ഷതേടലാണെങ്കിലും നരകമോചനം തേടലാണെങ്കിലും കടബാധ്യതകൾ തീർക്കാനും രോഗത്തിന് ശിഫ കിട്ടാനും അതേപോലെ പിണക്കങ്ങൾ മാറാനും ഏതൊരു കാര്യത്തിനു വേണ്ടി ഞാൻ തേടിയാലും അത് അള്ളാഹുവോട് മാത്രമാണ്. എന്റെ നേർച്ചകൾ അത് അള്ളാഹുവിന് മാത്രമാണ്. ഞാൻ ആണയിട്ട് സംസാരിക്കുക അള്ളാഹുവിന്റെ പേരിൽ മാത്രമാണ്. അങ്ങനെ ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിന് മാത്രം കൊടുക്കാൻ സന്നദ്ധമായിട്ടില്ലെങ്കിൽ വമ്പിച്ച ഒരു ദിവസത്തിന്റെ ശരീരത്തിലേക്ക് കാർന്നു കയറുന്ന നരകാഗ്നിയുടെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. ഇന്ന ഇലാ റബ്ബിക റുജാ, തീർച്ചയായും നിന്റെ റബ്ബിലേക്കാണ് മടക്കം എന്നുള്ളതാണ്. അല്ലദീനയുന്നൂനഅന്നഹും അവർ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്നവരാണ്, ബോധമുള്ളവരാണ്. വഅന്നഹും ഇലൈഹി റാജിഊൻ, റബ്ബിലേക്ക് മടങ്ങുമെന്ന് തിരിച്ചറിവുള്ളവരാണ്. നമുക്കറിയാം നമ്മൾ റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണ്. ആ ഒരു ബോധം നമ്മൾ നിലനിർത്തണം. ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും ബാഗിലീഹിം യൗമൽ ഖിയാമ, ആരാണ് നഷ്ടക്കാരെന്നറിയാമോ? ആരാണ് നഷ്ടക്കാർ? നമ്മൾ ഉദ്ദേശിച്ച ഭരണാധികാരികൾ രാജ്യത്ത് വരാതിരുന്നു എന്നുള്ളതുകൊണ്ട് നാം ഒരിക്കലും നഷ്ടക്കാരാകുന്നില്ല. അതേപ്രകാരം നമ്മുടെ സമ്പത്തുകൾ കുറഞ്ഞുപോയി എന്നുള്ളതുകൊണ്ട് നാം നഷ്ടക്കാരാകുന്നില്ല. അള്ളാഹുവിന്റെ അരികിൽ ചെല്ലുമ്പോൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട കൂട്ടത്തിൽ അസ്ഹാബു ശിമാലിൽ മഹ്ഷറിൽ ഏറ്റവും പിറകിൽ ഇടതുവശത്തായി ഒരുമിച്ച് കൂട്ടി അറസിന്റെ തണൽ ലഭിക്കാൻ ഭാഗ്യമില്ലാതെ സൂര്യൻ തലക്കുമീതെ ജ്വലിക്കുന്ന വെപ്രാളത്തിൽ മുഖത്തിന് ചുറ്റും ഇരുട്ട് ആവരണം ചെയ്ത് അപമാനത്തോടുകൂടി വിചാരണക്കായി എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നാൽ
അങ്ങനെ താനും കുടുംബവും അങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നാൽ അവിടെ നഷ്ടം വരുന്നവരാരോ അവരാണ് നഷ്ടക്കാരിയോ ഖിയാമത്ത് നാളിൽ. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് വ്യക്തമായ നഷ്ടമെന്ന് പരിചയപ്പെടുത്തി. ലാഭമോ റബ്ബിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് നന്മയിൽ മാത്രം ജീവിച്ചാൽ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, തഖ്‌വയുള്ളവർ അവർ തോട്ടങ്ങളിലും അരുവികളിലുമാണ്. ഉദ്ഖുലുഹാ ബിസലാമിൻ ആമിനീൻ, നിർഭയരായി സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്ന് പറയും. ഇന്നല ആഖിബത ലിൽ മുത്തഖീൻ, തഖ്‌വയുള്ളവർക്കാണ് ശുഭപര്യവസാനം. റമദാൻ നമുക്ക് നൽകിയ മൂന്നാമത്തെ കാര്യം തഖ്‌വയാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ എത്തിച്ചേരാൻ സാധിക്കും. വലഖദ് സബഖത്ത് കലിമത്തുനാ ലിഇബാദിൽ മുർസലീൻ, റസൂലുമാരായി അയക്കപ്പെട്ട നമ്മുടെ റസൂലുമാരോടും ഒരു വാക്ക് മുമ്പേ പറഞ്ഞുപോയിട്ടുണ്ട്. ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, അവർക്ക് എല്ലായ്പ്പോഴും സഹായം കിട്ടും. യഥാർത്ഥ മാർഗത്തിലാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഒരിക്കലും ഇല്ലാതെ പോവുകയില്ല. അതേപ്രകാരം തന്നെ വഇന്ന ജുന്ദനാ ലഹുമുൽ ഗാലിബൂൻ, നമ്മുടെ സൈന്യമാണ് ജേതാക്കൾ. ആരാണ് അള്ളാഹുവിന്റെ സൈന്യം? അള്ളാഹുവെ മാത്രം ഭയപ്പെടുന്ന വിനയ സ്വഭാവമുള്ള നന്മയും നീതിയും വെച്ച് പുലർത്തുന്ന ആളുകൾ ആരോ അവരാണ് അള്ളാഹുവിന്റെ സൈന്യം. അവർക്കൊരിക്കലും പരാജയം ഉണ്ടായിരിക്കുകയില്ല. തമീമുദ്ദാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചു, ലയബലുഗുന്ന ഹാദൽ അംറ്, ഈ കാര്യം എത്തുക തന്നെ ചെയ്യും, ഇസ്ലാം എത്തുക തന്നെ ചെയ്യും. മാ ബലഗൽ ലൈല വന്നഹാർ, ലോകത്തെവിടെയെല്ലാം രാവും പകലുമുണ്ടോ അവിടെയെല്ലാം ഇസ്ലാം എത്തും, ഇസ്ലാമിന്റെ തത്വങ്ങൾ എത്തും, തൗഹീദ് എത്തും എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. വലാ യതുറുക്കുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ, ഏതെങ്കിലും താഴ്വരകളിലോ മലമടക്കുകളിലോ ഉള്ള ഒരു വീടിനെ പോലും അള്ളാഹു വിട്ടുപോകാതെ, ഇല്ലാ അദ്ഖലഹുല്ലാഹു ഹാദ ദീൻ, ഈ ദീനിനെ അള്ളാഹു അവിടെ എത്തിക്കാതിരിക്കില്ല. ബിഇസ്നി നബീദ് ഔ ബിദുല്ലിൻ ദലീൽ, ഒരു നാട്ടിൽ ഇസ്ലാം എത്തുമ്പോൾ ആ ഏറ്റവും നല്ല കരുത്തുള്ള അന്തസ്സുള്ള ആളുകളും ഉണ്ടായിരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ ദീനിനെ തമസ്കരിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്ത് അപമാനം സ്വീകരിക്കേണ്ടി വരുന്ന ആളുകളും ഉണ്ടാകും. പക്ഷേ ഇസ്സൻ യുഹിസ്സുല്ലാഹു ബിൽ ഇസ്ലാം, ആർക്കാണ് അന്തസ്സുണ്ടാവുക? അള്ളാഹു ഇസ്ലാം കൊണ്ട് അന്തസ് നൽകിയതാരോ അർഹതയുള്ളവരെ മാത്രം ആരാധിക്കുകയും നന്മകൾ മാത്രം ചെയ്യുകയും എല്ലായിടത്തും എല്ലാ വിഭാഗം ആളുകളോടും ഒരു വ്യതിയാനവും വേർതിരിവും വ്യത്യാസവും കൽപ്പിക്കാതെ നീതി പുലർത്തുകയും ചെയ്യുന്ന ആളുകളാരോ അവർക്കന്ന് അന്തസ്സുണ്ടാകും. വദുല്ലൻ യദുല്ലു ബിൽ കുഫർ, കുഫർ കൊണ്ട് മാത്രം അള്ളാഹുവിനെ തള്ളുന്നത് കൊണ്ട് മാത്രം, നിഷേധവും തിന്മയും തേത്തോനിവാസങ്ങളും പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം അന്ന് അപമാനിതരായി തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടാകും എന്ന് പരിചയപ്പെടുത്തി. അതുകൊണ്ട് നിഷേധികൾക്കല്ലാതെ അള്ളാഹു അപമാനം വിധിച്ചിട്ടില്ല, സത്യവിശ്വാസികൾക്കല്ലാതെ അള്ളാഹു അന്തസ്സും വിധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാജയമോ പരിഭവമോ നേരിടേണ്ടി വരുന്ന ഒരു സന്ദർഭവുമില്ല. അല്ലാഹുമ്മ മാലികൽ മുൽക്ക് തൂത്തിൽ മുൽക്കമൻ ദശാ വതൻസിഉൽ മുൽക്കമൻ ദശാ, അള്ളാഹുവേ അധികാരം നൽകുന്നവൻ നീയാണ്, ആരാണ് ഭരിക്കേണ്ടത്? അള്ളാഹു ഈ ലോകത്തെ ഭരണാധികാരികളായി നല്ലവരെയും ചീത്തയാളുകളെയും ഒക്കെ തെരഞ്ഞെടുക്കും. അത് അള്ളാഹുവിന്റെ സമ്പ്രദായമാണ്. ഒരിക്കൽ യോഗ്യതയുള്ളവർ വരുമ്പോൾ മറ്റൊരിക്കൽ അയോഗ്യതയുള്ളവർ വരും. ഒരുപാട് അമ്പിയാക്കൾ ഈ ലോകത്ത് ഭരിച്ചിട്ടുണ്ട്, ഫിറഔൻ നംറൂദും ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഫിറഔൻ നംറൂദും ലോകം ഭരിച്ചു എന്നുള്ളതുകൊണ്ട് മുസ്ലിങ്ങൾ അതുകൊണ്ട് അപമാനിതരായിട്ടില്ല, അവർക്കതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടില്ല, അവർക്ക് ദുഃഖവും ദുർബലതയും ഉണ്ടാവുകയേയില്ല. ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ ലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ നിരാശരാകരുത്, നിങ്ങൾ ദുഃഖിതരാകരുത്. മറിച്ച് വാൻതുമുൽ അഅലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തൗഹീദുള്ളവരാണെങ്കിൽ യഥാർത്ഥ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതവർ, ഉന്നതർ ഏറ്റവും ശക്തനായ എല്ലാം അടക്കി ഭരിക്കുന്ന അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ഔന്നത്യമല്ലാതെ ഈ ലോകത്തുള്ള പടപ്പുകളെല്ലാം ഒരുമിച്ചുകൂടി ഈമാനുള്ള ആളുകൾക്ക് ദോഷമുണ്ടാക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ വിധി വന്നിട്ടുണ്ടെങ്കിലല്ലാതെ അതൊന്നും നടപ്പാവുകയില്ല എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹു ഞങ്ങളെ കൈവിട്ടു, അതിനു മാത്രം ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള ഒരു നിരാശതാ ബോധം ഒരു മുഅ്മിനെ പിടികൂടാൻ പാടില്ല. അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി ഖൈറും തരും ഷെറും തരും. അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ളത് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാവൂ എന്ന് കരുതരുത്. പക്ഷേ സംഭവിക്കുന്നത് പ്രത്യക്ഷമായി നമുക്ക് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അടിസ്ഥാനപരമായി അത് ഗുണം തന്നെയായിരിക്കും. നമുക്ക് വല്ല പ്രയാസങ്ങളോ പീഡനങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകേണ്ടി വന്നാൽ, വിഷമങ്ങൾ ഉണ്ടായാൽ എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം. നമ്മുടെ പാപങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അള്ളാഹുവോട് നാം ഇസ്തിഗ്ഫാർ ചെയ്യണം. തീർച്ചയായും ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ വ്യവസ്ഥകളെയും മാറ്റിമറിക്കാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവോട് നാം ഇസ്ലാമിന് അനുയോജ്യമായ വിധം, അള്ളാഹുവിന് അനുയോജ്യമായ വിധം, നന്മയ്ക്കും നീതിക്കും അനുയോജ്യമായ വിധം മാറ്റമുണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ഈ ലോകത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കിസ്റയും അതേപോലെ തന്നെ കൈസറും അവരുടെ കോട്ടകൊത്തളങ്ങളെല്ലാം ഈ ലോകത്തെ സർവാധികാരികളായിരുന്ന കോട്ടകൊത്തളങ്ങളെല്ലാം വ്യക്തി ഭൗതികമായി നോക്കിയാൽ നിസ്സാരരായ ഈമാനുള്ളവരുടെ മുന്നിൽ തറപറ്റിയ ചരിത്രമാണ്. ആ ചരിത്രം ഖിയാമത്ത് നാൾ വരെ ആവർത്തിക്കാനുള്ളതാണ്. ഇമാം മഹ്ദി ലോക മുസ്ലിങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ആ സന്ദർഭം വരെയും നിലനിൽക്കാനുള്ളതുമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അവസാനമായി എനിക്ക് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്, നോമ്പും അത് ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ എന്നാൽ അത് യഥാർത്ഥ വിജ്ഞാനമാണ്. വിജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഅ്തസിമൂം ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ ഒരുമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പാശം എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്. അള്ളാഹുവിന്റെ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ സലഫിയത്താണ് അഥവാ അസരിയത്താണ്. കാരണം ബിൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഹുവൽ ജമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സംഘമാണ്, സ്വഹാബികളാണ്. അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ സലഫിയത്തിന് മുറുകെ പിടിക്കുക എന്നാണ്. സലഫിയത്താണ് ഇസ്ലാം, അസരിയത്താണ് ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. അലൈക്കും ബിൽ ജമാ, നബി വളർത്തിയെടുത്ത സ്വഹാബത്തിനെയും താബിഈനെയും അഥവാ സലഫിയത്തിന് അസരിയത്തിന് നിങ്ങൾ മുറുകെ പിടിക്കണം. ഫൈന്നഹാ ഹബ്ലുല്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ പാശം. അല്ലദീ അമറല്ലാഹു ബി, ആ പാശം മുറുകെ പിടിക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത്. വഇന്നമാ തക്റഹൂന ഫിൽ ജമാഅ, സലഫിയത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു വിഷയം, പ്രമാണങ്ങൾക്ക് യോജിച്ച ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ, വത്താഅത്തി, അതേപോലെ അതിന് കീഴ്പ്പെടുന്നതിൽ നിങ്ങൾ അതിന് കീഴ്പ്പെടുക എന്നുള്ളത് ഖൈറു മിമ്മാ തുഹിബ്ബൂന മിനൽ ഫുർഖ, നിങ്ങൾ ഭിന്നതയിലും സലഫിയത്തിൽ നിന്ന് ഭിന്നിച്ചു പോകുന്നതിലും സ്വഹാബികളുടെയും താബിഈങ്ങളുടെയും ആദർശവും അതേപോലെ അവരുടെ സംസ്കാരവും വിട്ട് നിങ്ങൾ അതിലെ നിന്ന് വിട്ടുപോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലതും നിങ്ങൾക്ക് അനിഷ്ടകരമായ ഏതെങ്കിലും നിയമങ്ങൾ താൽക്കാലികമായി അങ്ങനെ തോന്നുന്നുവെങ്കിൽ തന്നെ സലഫിയത്തിൽ സ്ഥിരപ്പെട്ട നിയമങ്ങളാണെങ്കിൽ അത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ഭിന്നിച്ചു പോകുന്ന ആളുകൾ മഖ്ബറകളെ പൂജിക്കുന്നവരായിരിക്കും. അവർ ചാവടിയന്തരവും അതേപോലെ തന്നെ കണ്ണോക്കും കഴിക്കുന്നവരായിരിക്കും. അവർ ജന്മദിനാഘോഷങ്ങൾ കഴിക്കുന്നവരായിരിക്കും. സലഫിയത്തിന്റെയും അതേപോലെ സ്വഹാബത്തിന്റെയും ഈ പറഞ്ഞ ഹബലുള്ളയുടെ അൽജമാഅത്തിന്റെ മാർഗത്തിലേക്ക് വന്നാൽ അവിടെ ചാവടിയന്തരങ്ങളില്ല, അവിടെ ജാമോത്തുകളില്ല, അതേപോലെ തന്നെ അവിടെ ജന്മദിനാഘോഷങ്ങളില്ല. ബിദഅത്തിന്റെ ഉത്സവ പൂരങ്ങളും ഉറൂസുകളും ഒന്നും സ്വഹാബത്തിന്റെയും താബിഈന്റെയും ചരിത്രത്തിൽ ഒരു കൃതിയിലും നമുക്ക് വായിക്കാൻ കഴിയില്ല, ചരിത്രങ്ങളിൽ കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ ഖുർആനിലോ സുന്നത്തിലോ ഇല്ല. നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളായ ഇബ്നു സബയിന്റെ നേതൃത്വത്തിൽ യഹൂദിയത്തിന്റെ ഇസ്ലാം വിരോധികൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ പിഴച്ച വിശ്വാസങ്ങൾ ഷിയായിസം എന്ന പേരിൽ ലോകത്തേക്ക് നിർമ്മിക്കപ്പെടുകയും അതിലൂടെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിന് ഘടകവിരുദ്ധമായ ആശയങ്ങളും സംസ്കാരങ്ങളും പ്രചരിപ്പിച്ചതിലാണ് ദർഗാ വ്യവസായങ്ങൾ ഇവിടെ വന്നത്, പൌരോഹിത്യം ഒരു കച്ചവടമായി മാറിയത്. അതേപോലെ ജനനവും മരണവുമെല്ലാം പുരോഹിതന്മാർക്ക് ചൂഷണത്തിനുള്ള ഉപാധിയായി മാറിയത്. എന്നാൽ കലർപ്പില്ലാത്ത ആദർശം, കലർപ്പില്ലാത്ത മനസ്സ് വളരാൻ നിർബന്ധമാണ്. അതുകൊണ്ട് തൗഹീദിന്റെ ഈ ആദർശത്തിൽ സലഫിയത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അല ഇന്ന ദുനിയാ മൽഊന, ദുനിയാവ് ശാപങ്ങൾ നിറഞ്ഞതാണ്. മൽഊന മാഫിയ, ദുനിയാവിലുള്ള എല്ലാം ശാപങ്ങൾ നിറഞ്ഞതാണ്. ഞാനും നിങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും എല്ലാം ശപിക്കപ്പെട്ടതായിരിക്കും. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഇല്ലാ ദിക്റുല്ലാ, അള്ളാഹുവിന്റെ ദിക്ർ ഒഴികെ. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിലാകണം നമ്മുടെ വിശ്വാസം, അള്ളാഹുവിന് ഇഷ്ടമുള്ളതാകണം നമ്മുടെ സ്വഭാവം, അള്ളാഹുവിന് ഇഷ്ടമുള്ളതാകണം നമ്മുടെ സംസ്കാരം, അള്ളാഹുവിന് ഇഷ്ടമുള്ള വ്യാപാര വ്യവഹാരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ ധാരണം അള്ളാഹുവിന് ഇഷ്ടമുള്ളതാകണം. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാതെയും ദുനിയാവിന് പ്രാധാന്യം കൊടുത്തും ഇവിടുത്തെ സ്ഥാനമാനങ്ങളും ഇസ്ലാമിനെ നിഷേധിക്കുന്ന ആളുകളുടെ കൂട്ടുകെട്ടും ആഗ്രഹിക്കുന്ന വലിയ വലിയ വിദ്യാസമ്പന്നരും ഡോക്ടർമാരും അങ്ങനെ ഇസ്ലാമിന്റെ ലോകത്തെ ഒരു പൊടിയുടെ ഒരു രോമത്തിന്റെ ഒരു ഉണങ്ങിയിഴ പുൽക്കൊടിയുടെ വില പോലുമില്ലാത്ത അധമന്മാർ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ പിന്നെ അപമാനിക്കാറുണ്ട്. നിങ്ങൾക്കറിയാമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു വിവാഹ അന്വേഷണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ നിങ്ങൾ കാണണം, കണ്ടിട്ട് ഇഷ്ടപ്പെടണം, എന്നിട്ട് കല്യാണം കഴിക്കണം. ആ സമയത്ത് അവളെ നോക്കുന്നതിന് നിങ്ങൾക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വിവാഹ ലക്ഷ്യത്തോടുകൂടി ഒരു പെണ്ണ് കാണുമ്പോൾ അവളെ നോക്കുക എന്നതല്ലാതെ ഇസ്ലാം അനുവദിക്കുന്നേയില്ല. പെണ്ണിന്റെ സൗന്ദര്യം അത് അവളുടെ ഭർത്താവിന് ആസ്വദിക്കാനായി അള്ളാഹു നിർണയിച്ചിട്ടുള്ളതാണ്. ആത്മാഭിമാനമുള്ള ഒരു മുഅ്മിനും അവന്റെ ഭാര്യയെ ലോകത്തുള്ള എല്ലാ കഴുകൻ കണ്ണുകൾക്കും ഈ പിന്നെ വായു നോക്കികൾക്കും പൂവാലന്മാർക്കും ആസ്വദിക്കാനായി വിട്ടുകൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്തരം അധമ മനസ്സുള്ള
വിദ്യാസമ്പന്നതയുണ്ടെന്നേ ഉള്ളൂ. അവർക്ക് ഇസ്ലാമിക വിദ്യയുടെ ബാലപാഠം പോലും, ഒരു എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയുടെ നിലവാരം പോലുമില്ലാത്തവർ അത്തരം വാദങ്ങൾ പറയും. അതുകൊണ്ട് ഇല്ലാതിക്കുറുള്ള ഒന്ന് അള്ളാഹുവിന്റെ വിജ്ഞാനം, വമൻ വാലാഹു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാലിമൻ അറിവുള്ളവനായിരിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവനായിരിക്കുക, വമുതാലിമൻ അറിവ് നേടുന്നവനായിരിക്കുക. ഇങ്ങനെ അള്ളാഹുവിന്റെ ദിക്കറും വിജ്ഞാനവും അത് നിലനിർത്തുകയും സ്വീകരിക്കുകയും ചെയ്യുക വഴിയല്ലാതെ ആത്മാഭിമാനമുള്ളവരാകാൻ സാധിക്കില്ല. ലോകത്ത് അള്ളാഹുവിനെ ഭയമില്ലാത്തവർ, തീനറിയാത്തവർ, നരകത്തെ പേടിയില്ലാത്തവർ, പണ്ഡിതന്മാരെ ബഹുമാനിക്കാത്തവർ, അവർ തോന്നിയതുപോലെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, തോന്നിയതുപോലെ പുലമ്പിക്കൊണ്ടേയിരിക്കും. അതെ, അവർ കുറച്ചുകൊണ്ടേയിരിക്കട്ടെ. നമുക്ക് യാഥാർത്ഥ്യങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം, അതിന് സംവിധാനം വേണം. അതുകൊണ്ട് ഈദ്ഗാഹുകളൊന്നും അത് പിന്നെ ഏതെങ്കിലും നിലക്കുള്ള അഭിമാനം നടിക്കാനും താൻ പോരിമ കാണിക്കാനുമുള്ള വേദിയാകരുത്. വലിയ വലിയ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ചാനലുകളിലും പത്രങ്ങളിലും പ്രദർശിപ്പിക്കാനുമുള്ള ഒരു അധമ ഏർപ്പാടായി പല പാർട്ടികൾക്കും ഈദ്ഗാഹുകളൊക്കെ തരം താണ് പോയിട്ടുണ്ട്. അല്ല, നോമ്പിലൂടെ നേടിയെടുത്ത ആ ശുദ്ധീകരണത്തെക്കുറിച്ചും പുനർവിചിന്തനം നടത്താനും അള്ളാഹു അക്ബർ, എല്ലായിടത്തും എനിക്ക് അള്ളാഹുവിന്റെ കൽപ്പനയേക്കാൾ ഒന്നും വലുതല്ല. ലോകത്ത് ആര് അള്ളാഹുവിനെതിരായി എന്ത് പറഞ്ഞാലും അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓടയിൽ അളച്ചുപുളയ്ക്കുന്ന പുഴുവിന്റെ നിലവാരം പോലും ഇല്ലാത്തവരാണ്. അവരെ അവിടേക്ക് തന്നെ വിട്ടേക്കുക. എന്നിട്ട് ഉന്നതമായ സംസ്കാരവും ഉന്നതമായ വിശ്വാസവും നമ്മുടെ എല്ലാ രംഗത്തും, വിശ്വാസം മുതൽ വസ്ത്രധാരണം വരെ പാലിക്കാൻ ആണിനും പെണ്ണിനും സാധിക്കണം. ആ തീരുമാനമെടുക്കാനും ഇനിയുള്ള 11 മാസങ്ങളിൽ ഇതിന്റെ ഗുണം കാണാനും പൂർവികരൊക്കെ 6 മാസക്കാലം നോമ്പ് കഴിഞ്ഞാൽ അള്ളാഹുവേന്റെ നോമ്പ് സ്വീകരിക്കണേ, നോമ്പിലൂടെ എനിക്കുണ്ടായ ഗുണങ്ങൾ നീ സ്വീകരിക്കണേ, ഈ ഗുണങ്ങൾ നിലനിർത്താൻ നീ സഹായിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കും. അടുത്ത 6 മാസം വീണ്ടും റമദാൻ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. അതാണ് സലഫിയത്തിന്റെ, അസരിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റമദാനിലെ റബ്ബ് തന്നെയാണ് ശവ്വാലിലെയും റബ്ബ് എന്ന് പണ്ഡിതന്മാർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റമദാനിലുള്ള സൂക്ഷ്മത ശവ്വാലിലും വേണം. റമദാൻ കഴിഞ്ഞാൽ ശവ്വാലിൽ 6 ദിവസത്തെ നോമ്പ് കൂടി പൂർത്തീകരിച്ചാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോട്ട പ്രതിഫലമാണ്. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് കാലം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലമാണ്. ശവ്വാലിലെ 6 നോമ്പുകൾ ഉണ്ടാകണം. തിന്മയുടെ മേഖലയിലേക്ക് ഒരിക്കലും ഇന്ന് തന്നെ ഇറങ്ങിപ്പോയിട്ട് അള്ളാഹുവിനോടും ഈ നോമ്പെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത വരരുത്. അള്ളാഹു വിശുദ്ധമായ മനസ്സുമായി, ഈ തെളിഞ്ഞ മനസ്സുമായി, സമാധാനം നിറഞ്ഞ മനസ്സുമായി ഇതുപോലെ തന്നെ മരണമടയാനും മുസ്ലിമായി മരിക്കാനും അള്ളാഹുലേക്കെത്താനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ഈദ്ഗാഹിൽ പങ്കെടുത്ത പലരും ഇന്ന് ഈദ്ഗാഹിൽ നമ്മോടൊപ്പമില്ല. ചിലർ മരണപ്പെട്ട് പിരിഞ്ഞുപോയി. നമ്മുടെ വളരെ അടുത്തുള്ള ഒരുപാട് ആളുകൾ, അല്ലെ, നമ്മുടെ പള്ളികളിൽ 1-ആം സഫറിലുണ്ടായിരുന്ന ബാങ്ക് കൊടുത്തിരുന്ന അത്തരമുള്ള ആളുകളടക്കം ഇപ്പോൾ കാണാനില്ല. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അതേപോലെ രോഗം കൊണ്ട്, വിഷമം കൊണ്ട്, എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് മാത്രം തൊട്ടടുത്തുണ്ടായിട്ടും ഈദ്ഗാഹിലേക്ക് വരാൻ കഴിയാതെ പോയവരുണ്ട്. അള്ളാഹു അവർക്ക് അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا صيامنا وقيامنا وصالح الاعمال ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته ഈ ഈദ് ദിവസത്തെ സദക്ക പ്രത്യേകം പുണ്യമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകമായി സദക്ക സ്വീകരിച്ചിരുന്ന ഒരു സന്ദർഭമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ഒന്ന് സദക്ക നൽകാതെ പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്ത്രീകളോട് പ്രത്യേകമായി നിങ്ങൾ തസദ്ദഖന, നിങ്ങൾ സദക്ക നൽകണം എന്ന് ഈദ് മുസല്ലകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യാറുണ്ട്. നമ്മുടെ ഈദിന്റെ ഒരു പൂർണ്ണതയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ദിവസം സദക്ക നൽകാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.